ഇത് SBS റേഡിയോ മലയാളം.
SBS മലയാളം റേഡിയോ താരപ്രഭയിൽ നിറഞ്ഞു നിന്ന ഒരു വർഷമാണ് കടന്നുപോകുന്നത്. കലാരംഗത്തും സാഹിത്യരംഗത്തും സിനിമാരംഗത്തും കായികരംഗത്തും നിന്നുള്ള ഒട്ടേറെ പ്രമുഖരാണ് ഈ വർഷം നമുക്കൊപ്പം അതിഥികളായെത്തിയത്. അതിൽ എല്ലാവരെയും ഇപ്പോൾ വീണ്ടും എടുത്തു പറയാൻ കഴിയില്ല, എങ്കിലും ഒരുപാട് ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ട പല അതിഥികളും ഉണ്ടായിരുന്നു. അതിൽ ചിലരുടെ പേര് മാത്രം ഒന്നുകൂടി നോർക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാരായ ജയറാമും ദിലീപുമാണ്. ജയറാം ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുൻപും ഓസ്ട്രേലിയയിൽ എത്തിയപ്പോഴും നമ്മളോട് സംസാരിച്ചിരുന്നു.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പലരും വിളിക്കാറുണ്ട്, അങ്ങോട്ടേക്ക് സിഡ്നിയിലും മെൽബോണിലും ബ്രിസ്ബെയിനിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം സ്റ്റേജ് പ്രോഗ്രാം അല്ല, ഞാനും പാർവതിയും കൂടിയാണ് വരുന്നത്.
ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ദിലീപ് നമുക്കൊപ്പം ചേർന്നതെങ്കിലും അതിനിടയിലും വാർത്തയിൽ നിറഞ്ഞു നിന്ന പല കാര്യങ്ങളിലും മനസ്സ് തുറക്കാൻ മടിച്ചില്ല.
എന്റെ ജീവിതത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ വന്ന് സംസാരിക്കും. അതല്ലാതെ മറ്റുള്ളവർ വാർത്തകൾക്ക് വേണ്ടി പറച്ചു വിടുന്ന കാര്യങ്ങൾക്കെതിരെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് കൂടിക്കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞവണ ഞാൻ പ്രതികരിച്ചത്. അത് എന്റെ കൂടെയുള്ള എന്റെ വെൽ വിഷേഴ്സ് ഒരുപാട് പേര് പറഞ്ഞു നീ ഒന്ന് പ്രതികരിച്ചേക്കും, അത് അതിന്റെ റിയാലിറ്റി ഒന്ന് പറഞ്ഞേക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കാരണം നമ്മളിലേക്ക് എന്തെങ്കിലും ഒരാൾ വലിച്ചെറിയുമ്പോൾ അത് നമ്മളത് എടുക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾ അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം തരുമ്പോൾ അത് കൈനീട്ടി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടേതാവുന്നത്. അതല്ലാതെ അപ്പുറത്തപ്പുറത്ത് എന്ത് പ്രശ്നം നടന്നാലും നമ്മുടെ വിഷയങ്ങളല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തൊരു സന്തോഷം കിട്ടണമെങ്കിൽ സന്തോഷം കിട്ടിക്കോട്ടെ എന്നാണെങ്കിലും മറ്റുള്ളവർ.
2015 മറ്റൊരു പ്രധാന അതിഥി നടനും സംവിധായകനുമായ ശ്രീനിവാസനായിരുന്നു. പതിവ് തമാശകളുമായാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്നത്.
ഈ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും കാശ് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടില്ല. പ്രേക്ഷകരോട് എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. എന്ത് കമ്മിറ്റ്മെന്റ്? എന്റെ സിനിമ നല്ലതാണെന്ന് അവർക്ക് വേണമെങ്കിൽ അവർ കാണും, ഇല്ലെങ്കിൽ അവർ കാണൂല. അല്ലാതെ ഞാൻ മുൻകൂർ അഡ്വാൻസ് വാങ്ങിയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് മുങ്ങിയെടുക്കലല്ലോ.
പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ നായകന്മാരുടെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ സൂപ്പർ സ്റ്റാർ ജനിക്കാത്തത്?
എന്താ ഈ സൂപ്പർ സ്റ്റാറിന് ഇല്ലാത്തതുകൊണ്ട് വല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ എല്ലാ
നടന്മാർ മാത്രമല്ല നിരവധി നടിമാരും ഉണ്ടായിരുന്നു. ഇതിൽ മിക്ക അഭിമുഖങ്ങളിലും സിനിമയ്ക്കപ്പുറം രാഷ്ട്രീയത്തെക്കുറിച്ചും സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ മനസ്സ് തുറന്നു എന്നതാണ് SBS മലയാളത്തിനും ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം. പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളിൽ സജീവമായ റിമാ കല്ലിങ്കലിനെ പോലുള്ളവർ.
ഒരു സിനിമ നല്ലതാണെങ്കിൽ അതൊരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വേറെ എന്ത് ഒരു വൈരാഗ്യം എന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന അത്രയ്ക്ക് മണ്ടന്മാരാണ് മലയാളികൾ എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. വളരെ കുറച്ച് എക്സ്ട്രീമിസ്റ്റുകളാണ്, വളരെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
പക്ഷെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ നിങ്ങളും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ആരോപണങ്ങൾ.
എന്താണ് ഞങ്ങൾ വഴിതെറ്റിച്ചത്?
അല്ല, ആഷിഖിന് റമയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത് അടുത്ത കാലത്തുണ്ടായ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ നിങ്ങളുടെ പേരുകൾ വലിച്ചിഴക്കപ്പെട്ടു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി.
അതെ, പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ആരോപണങ്ങളല്ലേ ഉള്ളൂ.
പ്രേമം എന്ന സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അതിലെ നായിക അനുപമ പരമേശ്വരനും ഗാനരചയിതാവ് ശബരീഷ് വർമ്മയും സന്തോഷം പങ്കുവയ്ക്കാൻ SBS മലയാളത്തിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ പാർവതി രതീഷ്, സംവിധായിക ശ്രീബാല കെ മേനോൻ, എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ RS വിമൽ, തിരക്കഥാകൃത്തുക്കളായ ബോബി, സുരേഷ് നായർ, പോപ്പ് ഗായിക ഉഷ ഉദുപ്പ്, ഇങ്ങനെ ഒട്ടേറെ പേരാണ് 2015 SBS മലയാളത്തെ താരനിമിഷമാക്കിയത്.
കേരളം എത്ര സുന്ദരം, ജനിച്ചതെങ്ങോ എങ്കിൽ കൂടി വളർത്തുമകളായി ഞാൻ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും, എന്റെ സഹോദരരായി.
സിനിമ മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ പലർക്കും താല്പര്യം സാഹിത്യമായിരിക്കും. സാഹിത്യരംഗത്ത് നിന്നും ഉണ്ടായിരുന്നു ഒട്ടേറെ മഹാരഥന്മാർ. അതിഥികളായി എത്തിയ കെ സച്ചിദാനന്ദനും മധുസൂദനൻ നായരും ഇന്ത്യയിലെ പുരസ്കാരങ്ങൾ തിരിച്ചുകൊടുക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലപാടുകളാണ് പങ്കുവച്ചത്.
ഏത് രീതിയിലാണ് എഴുത്തുകാർക്ക് പ്രതിഷേധിക്കാൻ വേറെ വഴികളൊന്നുമില്ല. ഒരു സാഹിത്യ സ്ഥാപനത്തോട് പ്രതിഷേധിക്കുന്നതിന് വേറെ വഴികളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുരസ്കാരം തിരിച്ചു കൊടുക്കുക എന്ന ചെയ്തത് രാജിവെക്കുക. അത് കാരണം എനിക്ക് അതിലൊരു സ്ഥാനം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് രാജിവെക്കാൻ കഴിഞ്ഞു. പക്ഷെ അതേസമയം പുരസ്കാരം തിരിച്ചു കൊടുത്ത ആളുകൾക്ക് വേറെ മാർഗമില്ല.
ഇതല്ല വഴി. പ്രതിഷേധിക്കണമെങ്കിൽ ഇത് കൊടുത്തല്ല പ്രതിഷേധിക്കുന്നത്, നിനക്കാൾ ഉച്ചത്തിൽ വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് പ്രതികരിക്കണം. പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ പ്രതികരിച്ച ആളാണ് എന്നൊരു പെരുമ നാളെ കിട്ടും, അതും ഒരു തൂവലാണ് എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ.
കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ആർ മീരയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ഇനി കായിക രംഗം നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ തുടങ്ങിയ ഒരു വർഷമായിരുന്നു 2015. ഓസ്ട്രേലിയയിൽ നടന്ന ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ ആഘോഷവും ആവേശവും നേരിട്ട് പകർത്തിയായിരുന്നു SBS മലയാളം അതിന്റെ ഒരു ഭാഗമായി മാറിയത്. നിരവധി ക്രിക്കറ്റ് താരങ്ങളും എഴുത്തുകാരുമൊക്കെയാണ് ലോകകപ്പ് കാലത്ത് നമ്മളോട് സംസാരിച്ചത്. പിന്നെ ഇന്ത്യയിൽ അർജുന അവാർഡ് ജേതാവായ ഹോക്കി ടീം വൈസ് ക്യാപ്റ്റൻ PR ശ്രീജേഷ്, ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അങ്ങനെയും ഒട്ടേറെ പേർ.
മലയാളി നമ്മൾ ആരെടുത്തും താന്നു കൊടുക്കണം. നമ്മള് നമ്മുടെ എനർജി നമ്മുടെ വാശി ഒരിക്കലും കുറയിടുന്നുള്ള രീതിയിലാണ് കളിച്ചിട്ടുള്ളൂ. അത് പലർക്കും അഹങ്കാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ്. കാരണം അതാണ് എന്റെ ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഞാൻ എപ്പോഴും പണ്ടും പറയാറുണ്ട് വന്ദിച്ചില്ലെങ്കിലും.
ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ രംഗത്ത് നിന്നും ഒട്ടേറെ അതിഥികളാണ് ഓസ്ട്രേലിയൻ മലയാളികളോട് നേരിട്ട് സംസാരിക്കാൻ നമുക്കൊപ്പം ഈ വർഷം എത്തിയത്. പ്രത്യേകിച്ചും ഓരോ രാഷ്ട്രീയ വാർത്തകളും ഉണ്ടായപ്പോഴും അതിലെ പ്രധാനപ്പെട്ട വാർത്താ താരങ്ങളെ പരിപാടിയിലെത്തിക്കാനും ശ്രോതാക്കൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളെല്ലാം അവരോട് ചോദിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം ശ്രീ എം ടി രമേശ്. ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ അടുത്തയാഴ്ച ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. പലപ്പോഴും വിലയിരുത്തുമ്പോൾ 3rd UPA സർക്കാർ എന്ന് നരേന്ദ്രമോദി സർക്കാരിനെ വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും രൂപയുടെ മൂല്യം 40 രൂപയാക്കി ഒരു ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം ഉയർത്തുമെന്നാണ് നരേന്ദ്രമോദി BJP പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ രൂപയുടെ മൂല്യം കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല.
അല്ല,
ഒരു മാസത്തിലല്ല, രൂപയുടെ മൂല്യം 60 മുകളിലേക്ക് പോയിട്ടില്ല. 60 രൂപയേക്കാൾ മുകളിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്.
2014 തരണം ചെയ്യേണ്ടത്. 2014 തരഞ്ഞു മുമ്പ് രൂപയുടെ മൂല്യം വളരെ താഴോട്ട് പോയിരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു മാസമായിട്ട് ഒന്നൊന്നര മാസമായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഇപ്പോ ഉണ്ടായിട്ടുള്ള സാഹചര്യമാണ്. ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞു അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്കെത്തും. അപ്പോ ഏറ്റവും നല്ല രൂപയുടെ മൂല്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്.
ശ്രീ കെ വി തോമസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. വളരെയധികം വിവാദങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ. ഇതിനും തെളിവുകളൊക്കെ കുറഞ്ഞ ഒരു സാഹചര്യങ്ങളിൽ മന്ത്രിമാർ രാജിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ സർക്കാർ എങ്ങനെയെങ്കിലും ഭരണത്തിൽ പിടിച്ചു തൂങ്ങി കിടക്കാനാണ് നോക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതാണോ രാഷ്ട്രീയത്തിന് നല്ലതാണോ?
എല്ലാ ആക്ഷേപങ്ങൾക്കും മന്ത്രിമാർ രാജിവെച്ചാൽ പിന്നെ മന്ത്രിമാർക്ക് രാജിവെക്കാനും നേരമുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? കേരളത്തിലൊരു പ്രശ്നം, മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാ പരിധികളും വിട്ടുകൊണ്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. ഇത് ജനാധിപത്യത്തിൽ എത്രമാത്രം ഗുണകരമാകും എന്ന് ആലോചിക്കേണ്ട സമയം കൂടിയായിട്ട്.
ശ്രീ MA ബേബി, ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ഈ തീരുമാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവും ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യവും തമ്മിലുള്ള ചർച്ചകളിൽ കത്തോലിക്ക സഭ ഇടപെടുന്നു. എന്താണ് അത് നൽകുന്നൊരു സൂചന? കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കത്തോലിക്ക സഭ വത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നത്.
അല്ല, ഒന്ന് ഇത്തരമൊരു ചർച്ചയിലേക്ക് വരാൻ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ മാർപ്പാപ്പ പ്രേരിപ്പിച്ചു എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത്. കത്തോലിക്ക സഭയുടെ ശരിയായ ഒരു തിരിച്ചറിവായിട്ട് വേണം കാണാൻ. അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടുകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്.
ഇതിപ്പോൾ 2015 SBS മലയാളത്തിൽ എത്തിയ അതിഥികളുടെ കാര്യം മാത്രമാണ് നമ്മൾ കേട്ടത്. അതായത് മഞ്ഞുകട്ടയുടെ ഒരു ഭാഗം മാത്രം. ഇതിലും എത്രയോ ഇരട്ടിയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ കൃത്യമായി പറഞ്ഞാൽ 52 ആഴ്ചകളിലെ 104 പരിപാടികളിലായി എസ് ബി എസ് മലയാളം ശ്രോതാക്കൾക്ക് പകർന്നു നൽകിയ വിജ്ഞാനവും വിനോദവുമെല്ലാം. ഓസ്ട്രേലിയയിലെ എല്ലാ വാർത്തകളും, പ്രത്യേകിച്ചും മലയാളികൾ ഉൾപ്പെടുന്നതും മലയാളികൾക്ക് അറിയാൻ താൽപ്പര്യമുള്ളതുമായ വാർത്തകളെല്ലാം, പിന്നെ ഉപകാരപ്രദമാകുന്ന വിവരങ്ങളുമെല്ലാം ഓരോ പരിപാടിയിലും നമ്മൾ പങ്കുവച്ചിരുന്നു. 2016 ഇതുപോലെ ഒരുപാടൊരുപാട് അതിഥികളെ ഓസ്ട്രേലിയൻ മലയാളികളുടെ അടുത്തേക്ക് നേരിട്ടെത്തിക്കാനും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനും കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.